السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, ഇമാം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലയുടെ അൽ ഉർജൂസത്തുൽ മീഇയ ഫീ ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ എന്ന കിതാബാണ് ഏതാനും ദിവസങ്ങളായി അല്ലെങ്കിൽ ഏതാനും ആഴ്ചകളായി നമ്മൾ പഠിച്ചു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ലളിതമായ രീതിയിൽ വിശദീകരിക്കുന്ന ചില അബിയാത്തുകൾ അല്ലെങ്കിൽ ചില കവിതകളുടെ രൂപത്തിൽ, പദ്യത്തിന്റെ രൂപത്തിലാണ് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ ഈ ഒരു കിതാബ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിന്റെ വിശദീകരണമാണ് അൽഹംദുലില്ലാ നമ്മൾ നടത്തിക്കൊണ്ടുവരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തെയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ പ്രവാചകന് മുല നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ പാല് നൽകിയിരിക്കുന്ന സ്ത്രീകൾ ആരാണ്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പത്തിൽ അവിടുത്തെ മാതാവിന്റെ കൂടെ എത്രക്കാലം ജീവിച്ചു, അവിടുത്തെ മാതാവ് ആരാണ്, പിതാവ് ആരാണ്, അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞു. അവസാനമായി കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പിതാവിന്റെ സഹോദരനായ അബൂ ത്വാലിബിന്റെ കൂടെ ഷാമിലേക്ക് പോയതിനെ സംബന്ധിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിന്റെ കൂടെ ഷാമിലേക്ക് കച്ചവട ആവശ്യത്തിനായി പോയതിനെ സംബന്ധിച്ചാണ് അവസാനമായി നമ്മൾ പറഞ്ഞത്. ഇന്ന് അതിന്റെ തുടർച്ചയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ദർസുകൾ കേൾക്കാൻ പരിശ്രമിക്കുക. ഇന്ന് ഇബ്നു അബിൽ ഇസ് പരാമർശിക്കുന്ന വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിലേക്ക് പോയിരിക്കുന്ന രണ്ടാമത്തെ യാത്ര മുതലുള്ള കാര്യങ്ങളാണ്. ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ പറഞ്ഞു, വസാറ നഹ്വ ഷാമി അഷ്റഫുൽ വറാ ഫി ആമി 25 ദക്റ ലിഉമ്മിന ഖദീജത്ത് മുത്തജിറ വആദ ഫീഹി റാബിഹൻ മുസ്തബ്ശിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ തവണ ഷാമിലേക്ക് പോയത് അബൂ ത്വാലിബിന്റെ കൂടെയാണ്, അബൂ ത്വാലിബിന്റെ കച്ചവടത്തിന്റെ കൂടെയാണ്, അല്ലെങ്കിൽ അബൂ ത്വാലിബ് പോയിരിക്കുന്ന കച്ചവട സംഘത്തിന്റെ കൂടെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ഷാമിലേക്ക് പോയത്. രണ്ടാമത്തെ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാമിലേക്ക് പോയിരിക്കുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആവശ്യത്തിനാണ്, ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ തവണ ഷാമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ബഹുമാനമുള്ളവരെ, ബറക്കല്ലാഹു ഫീക്കും. അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ കച്ചവട ആവശ്യത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ട് സ്ഥലങ്ങളാണ്. പഴയ കാലഘട്ടത്തിൽ അറബികളെ സംബന്ധിച്ചിടത്തോളം കച്ചവട ആവശ്യത്തിനായി അവർ തെരഞ്ഞെടുക്കാറുള്ളത് രണ്ട് സ്ഥലങ്ങളാണ്. ഒന്ന് യമൻ, മറ്റൊന്ന് ഷാം. ഈ രണ്ട് സ്ഥലങ്ങളിലേക്കാണ് അറബികൾ കച്ചവട ആവശ്യത്തിന് വേണ്ടി പോയിക്കൊണ്ടിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനായിരുന്നു, ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിരുന്നു, എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെയധികം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ സത്യസന്ധതയും നല്ല സ്വഭാവവും ജനങ്ങൾക്കിടയിൽ പേരുകേട്ട സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ കച്ചവടത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ ഖദീജ എന്ന് പറയുന്ന മക്കയിലെ കച്ചവടക്കാരി തീരുമാനിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് പ്രവാചകത്വം ലഭിച്ചിട്ടില്ല. അന്ന് പ്രവാചകന് 25 മാത്രമാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ കച്ചവടത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയും മൈസറ എന്ന് പേരുള്ള ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടിമയുടെ കൂടെ ഷാമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയക്കുകയും ചെയ്തു. ഏത് രൂപത്തിലുള്ള കച്ചവടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്? ഇബ്നു കസീർ റഹിമഹുല്ലാ അൽ ഫുസൂൽ ഫീ സീറത്തിർ റസൂൽ എന്ന അൽ ബിദായത്തു വൻ നിഹായയുടെ ഒരു ഭാഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരാമർശിക്കുന്ന ഭാഗത്തിൽ പറയുന്നു, കാന അലാ സബീലിൽ ഖിറാൽ, ഖിറാലിന്റെ രൂപത്തിലുള്ള കച്ചവടത്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂടെ നിന്നിരിക്കുന്നത്. ഖിറാൽ എന്ന് പറയുന്നത് ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര കിതാബുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഖിറാലിന് മുളാറബ എന്നും പറയും. അതിന്റെ രൂപം എങ്ങനെയാണ്? സമ്പത്തുള്ളൊരു വ്യക്തി സമ്പത്ത് നൽകും, വേറൊരാൾ അധ്വാനിക്കും, പണിയെടുക്കും. അതിനാണ് മുളാറബ എന്ന് പറയുക. ഇപ്പൊ എന്റെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ ഞാൻ ഒരാൾക്ക് നൽകും, അയാൾ അത് വെച്ച് ജോലി ചെയ്യും, അങ്ങനെ ലാഭം നമുക്കിടയിൽ വീതിക്കും. അതിനാണ് മുദാറബ എന്ന് പറയുക. ഫിക്സഡ് ആയിട്ടുള്ള ഒരു ലാഭം ഒന്നും അനുവദനീയമല്ല, അതല്ലാത്ത രീതിയിലുള്ള ലാഭനഷ്ടം അനുസരിച്ചുള്ള ഒരു വിഹിതം, അതിനാണ് മുദാറബ എന്ന് പറയുക. അതിന്റെ വിശദീകരണങ്ങൾ ഫിഖ്ഹിന്റെ ദർസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ മുദാറബയുടെ രൂപത്തിലുള്ള കച്ചവടത്തിനാണ് ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്തത്. അന്ന് പ്രവാചകന്റെ വയസ്സ് പ്രബലമായ അഭിപ്രായം അനുസരിച്ച് 25 ആണ്. ചില പണ്ഡിതന്മാർ മറ്റൊരു അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അറബികളെ സംബന്ധിച്ചിടത്തോളം കച്ചവട ആവശ്യത്തിന് രണ്ട് രാജ്യങ്ങളിലേക്കാണ് അവർ യാത്ര ചെയ്തത്, ഒന്ന് ഷാമിലേക്കും മറ്റൊന്ന് യമനിലേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 തവണ ഷാമിലേക്ക് പോയതായി ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ യമനിലേക്ക് പോയ വിഷയത്തിൽ ഒന്നും തന്നെ സ്ഥിരപ്പെട്ടിട്ടില്ല. യമനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവട ആവശ്യത്തിന് വേണ്ടി പോയതായി ചരിത്രത്തിൽ എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ ഷാമിലേക്ക് 2 തവണ പോയിട്ടുണ്ട്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരനായ അബൂ ത്വാലിബിന്റെ കൂടെ, മറ്റൊന്ന് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവട ആവശ്യത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിലേക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു അബിൽ അസീസ് പറഞ്ഞു, വഅദ ഫീഹി റാബിഹൻ മുസ്തബിശിറ, വഅദ ഫീഹി റാബിഹൻ മുസ്തബിശിറ, നല്ല ലാഭവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടം കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചു വന്നു. വളരെയധികം ലാഭവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിച്ചു വന്നു. ഈ ഒരു യാത്രയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടിമയായ മൈസറ എന്ന് പറയുന്ന വ്യക്തിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. കച്ചവടം കഴിഞ്ഞ് നല്ല ലാഭവുമായി അവർ തിരിച്ചു മക്കയിലേക്ക് വന്ന സാഹചര്യത്തിൽ മൈസറ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഈ ദിവസങ്ങൾ ചെലവഴിച്ച ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയെയും അതുപോലെ തന്നെ പ്രവാചകന്റെ സ്വഭാവ ഗുണത്തെയും സംബന്ധിച്ച് ഖദീജ റളിയല്ലാഹു അൻഹക്ക് പറഞ്ഞുകൊടുത്തു. ഖദീജ റളിയല്ലാഹു അൻഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായി വിശദീകരിച്ചു കൊടുത്തു. അതാണ് ഇബ്നു അബിൽ അസീസ് പറഞ്ഞത്, ഫകാന ഫീഹി അഖ്ദുഹു അലൈഹ വബഅഅഹു ഇഫ്ലാഉഹു ഇലൈഹ ഫകാന ഫീഹി അഖ്ദുഹു അലൈഹ വബഅഅഹു ഇഫ്ലാഉഹു ഇലൈഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഈ രീതിയിലുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനെ കല്യാണം കഴിക്കാൻ താല്പര്യം കാണിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്യാണം കഴിക്കാൻ താല്പര്യം കാണിച്ചു. അന്ന് പ്രവാചകന്റെ വയസ്സ് 25 ആണ്. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് 40 വയസ്സായിരുന്നു അന്നത്തെ പ്രായം. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പേര് എല്ലാവർക്കും അറിയാം, ഖദീജ ബിൻത് ഖുവൈലിദ് എന്നാണ് അവരുടെ പേര്. ഖദീജ ബിൻത് ഖുവൈലിദ് എന്നാണ് അവിടുത്തെ പേര്. വബഅഅഹു ഇഫ്ളാഉഹു ഇലൈഹ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു കച്ചവട യാത്രയ്ക്ക് ശേഷം ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി വിവാഹം ചെയ്തിരിക്കുന്നത് ആരെയാണ്? ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അതുകൊണ്ട് തന്നെ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകത? എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറയാം. ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ഭാര്യ ഖദീജയാണ് റളിയല്ലാഹു അൻഹ. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഖദീജ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മറ്റൊരു സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിരുന്നില്ല. അറബികൾക്കിടയിൽ അന്ന് മുതൽ തന്നെ ഒന്നിലധികം വിവാഹം കഴിക്കുന്ന സമ്പ്രദായം വളരെ അധികമായി നിലനിന്നിരുന്നെങ്കിലും ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് പ്രവാചകൻ മറ്റൊരു സ്ത്രീയെയും കല്യാണം കഴിച്ചിട്ടില്ല. മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ കൂട്ടത്തിൽ ഇബ്രാഹിം ഒഴികെ ബാക്കി എല്ലാ മക്കളും ഖദീജ ബിവി റളിയല്ലാഹു അൻഹയിൽ നിന്നുണ്ടായതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ ഇബ്രാഹിം ഒഴികെ ബാക്കി എല്ലാ മക്കളും ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നുണ്ടായതാണ്. നാലാമത്തെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരിക്കുന്ന കുഞ്ഞിയത്ത് ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നുണ്ടായ മൂത്ത മകന്റെ പേരിലേക്ക് ചേർത്തിട്ടാണ്. ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നുണ്ടായ മൂത്ത മകന്റെ പേരാണല്ലോ ഖാസിം. ആ വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ആ കുട്ടിയിലേക്ക് ചേർത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ ഖാസിം എന്ന കുഞ്ഞിയത്ത് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കുഞ്ഞിയത്ത് എന്താണ്? ഉമ്മു ഹിന്ദ് എന്നാണ്. ഖദീജ റളിയല്ലാഹു അൻഹ അവർക്കിടയിൽ അറിയപ്പെട്ടിരിക്കുന്ന കുഞ്ഞിയത്ത് ഉമ്മു ഹിന്ദ് എന്നാണ്. അത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ആദ്യത്തെ വിവാഹമാണ് ഖദീജ റളിയല്ലാഹു അൻഹയുമായി നടക്കുന്നത്. എന്നാൽ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് അന്ന് 40 വയസ്സുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഖദീജ റളിയല്ലാഹു അൻഹ വേറൊരു വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഭർത്താവിന്റെ പേര് അബൂഹാല എന്നാണ്. അബൂഹാല ഈ ഭർത്താവിൽ നിന്ന് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായ കുട്ടിയുടെ പേരാണ് ഹിന്ദ് എന്ന്. ഈ ഭർത്താവിൽ നിന്ന് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിരിക്കുന്ന കുഞ്ഞാണ് ഹിന്ദ്. ആ കുട്ടിയിലേക്ക് ചേർത്താണ് ഖദീജ റളിയല്ലാഹു അൻഹയെ ഉമ്മു ഹിന്ദ് എന്ന കുഞ്ഞിയത്തിൽ അറിയപ്പെട്ടിരിക്കുന്നത്. അഞ്ചാമത്തെ പ്രത്യേകത, ഖുസൈബിന് ഖിലാബിന്റെ പരമ്പരയിൽ നിന്ന് രണ്ട് ആൾക്കാരെ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത്. ഒന്ന് ഖദീജ ബിൻത് ഖുവൈലിദ്, മറ്റൊന്ന് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ മറ്റൊരാളായ ഉമ്മു ഹബീബ. അവരുടെ പേര് റംല ബിൻത് അബി സുഫിയാൻ. റംല ബിൻത് അബി സുഫിയാൻ. ആരാണ് അബു സുഫിയാൻ? സഖ്റു ബിൻ ഹർബ് റളിയല്ലാഹു അൻഹ. സഖ്റു ബിൻ ഹർബ് റളിയല്ലാഹു അൻഹ. ആറാമത്തെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരാൾക്കും ഈ ഒരു രീതിയിലുള്ള വാഗ്ദാനം വന്നിട്ടില്ല. എന്നാൽ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വഹീഹുൽ ബുഖാരിയിൽ അടക്കമുള്ള ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പൂർത്തീകരണത്തിൽ പറഞ്ഞു, ലാ സഖബ ഫീഹി വലാ നസബ്, ഒരു പ്രയാസവുമില്ലാത്ത രീതിയിൽ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രവാചകന് വളരെയധികം ഇഷ്ടമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ യുക്സിറു ദിക്റഹ. ഖദീജ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഇടയ്ക്കിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കാറുണ്ട്. അവിടുത്തെ മരണത്തിന് ശേഷവും ധാരാളമായി സംസാരിക്കാറുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടതിന് ശേഷവും ഖദീജ റളിയല്ലാഹു അൻഹയെ ഓർത്തുകൊണ്ട് പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, وربما ذبح الشاه ثم يقطعها اعضاء ثم يبعثها في صدائق خديجه. امام بخاري ومسلم مدركنا حديث الكانا عائشه رضي الله عنها പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കൊക്കെ ഒരു ആടിനെ അറുത്തുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ സുഹൃത്തുക്കൾക്കിടയിൽ അതിനെ വിതരണം ചെയ്യാറുണ്ടായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സുഹൃത്തുക്കൾക്കിടയിൽ അതിനെ വിതരണം ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അത്രയും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയെ സ്നേഹിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇബ്നു അബിൽ ഇസ് പറഞ്ഞു, വവുൽദുഹു മിൻഹ ഖല ഇബ്രാഹിം ഫൽ അവ്വലുൽ ഖാസിമു ഹാസത് തക്രീം വസൈനബുൻ റുഖയ്യത്തു വഫാത്തിമ വഉമ്മ കുൽസൂമിൻ ലഹുന്ന ഖാതിമ വത്താഹിറു ത്വയ്യിബു അബ്ദുല്ലാഹി വഖീല കുല്ലു ഇസ്മിൻ ലിഫർദിൻ സാഹി والكل في حياته ذاق الحمام وبعده فاطمه بنصف عام. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആവശ്യാർത്ഥം കച്ചവടത്തിന് ഷാമിലേക്ക് പോയതിനു ശേഷം ഖദീജ റളിയല്ലാഹു അൻഹുമായി നടന്നിരിക്കുന്ന വിവാഹത്തെ സംബന്ധിച്ച് പറഞ്ഞു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളെ സംബന്ധിച്ചാണ് ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. എന്താണ് പറഞ്ഞത്? വവുൽദുഹു മിൻഹ ഖല ഇബ്രാഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളൊക്കെ ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ളവരാണ്. ഖല ഇബ്രാഹിം, ഇബ്രാഹിം ഒഴികെ. ഫൽ അവ്വലുൽ ഖാസിമു ഹാസത് തക്രീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ കുട്ടി ആരാണ്? ഖാസിമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളിൽ ഒന്നാമൻ ഖാസിമാണ്. അതിനുശേഷം പ്രവാചകന്റെ ബാക്കിയുള്ള മക്കളെ സംബന്ധിച്ച് പറഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാല് പെണ്ണാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളായി പറഞ്ഞിരിക്കുന്നത് നാല് പെൺകുട്ടികളാണ്. ഒന്ന് സൈനബ്, മറ്റൊന്ന് റുഖയ്യ, മൂന്ന് ഫാത്തിമ, നാല് ഉമ്മു കുൽസൂം. സൈനബ്, റുഖയ്യ, ഫാത്തിമ, ഉമ്മു കുൽസൂം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാല് പെൺമക്കളെ സംബന്ധിച്ച് പറഞ്ഞത്. അതിനുശേഷം പറഞ്ഞു, വത്താഹിറു ത്വയ്യിബു അബ്ദുല്ലാ, വത്താഹിറു ത്വയ്യിബു അബ്ദുല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ആൺകുട്ടിയുടെ പേരും പറഞ്ഞു, അബ്ദുല്ലാ എന്ന് പറഞ്ഞു. ത്വാഹിറും ത്വയ്യിബുമായ, അതായത് പരിശുദ്ധനായ, നല്ല സ്വഭാവത്തിനുടമയായ അബ്ദുല്ലാ എന്നാണ് അതിന്റെ അർത്ഥം. ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, ത്വാഹിറും ത്വയ്യിബും പ്രവാചകന്റെ മറ്റു മക്കളാണ്. അത് ശരിയല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകനായ അബ്ദുല്ലയുടെ വിശേഷണമായിട്ടാണ് ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ അത് കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ ത്വാഹിറും ത്വയ്യിബും പ്രവാചകന്റെ മക്കളുടെ പേരല്ല എന്ന് ഇബ്നുൽ ഖയ്യിം സാദുൽ മആദിലും അതുപോലെ തന്നെ അബ്ദുൽ അസീസ് ഇബ്നു ജമാഅ, ഇമാം ഇറാഖി തുടങ്ങിയ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ബഹുമാനമുള്ളവരെ, ബറക്കല്ലാഹു ഫീക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏഴ് മക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏഴ് മക്കളാണ്. അതിൽ മൂന്ന് ആൺമക്കളും നാല് പെൺമക്കളുമാണുള്ളത്. അബ്ദുൽ ഗനി അൽ മഖ്ദിസി അദ്ദേഹത്തിന്റെ സീറത്തു നബവിയയിലും സ്വാലിഹി സുബുലുൽ ഹുദ വറഷാദിലും ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏഴ് മക്കൾ, അതിൽ മൂന്ന് ആൺമക്കളും നാല് പെൺമക്കളും. പ്രവാചകന് അബ്ദുൽ ഉസ്സ എന്ന പേരിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു എന്ന് ചില ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കുമെങ്കിലും അത് ശരിയല്ല. ഇബ്നു ഹസ്മിനെ പോലെയുള്ള പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ എത്ര ആൾക്കാരാണ്? ഏഴ് ആൾക്കാരാണ്. മൂന്ന് ആൺമക്കളും നാല് പെൺമക്കളും. ആരൊക്കെയാണ് ആൺമക്കൾ? ഖാസിം, അബ്ദുല്ലാഹ്, ഇബ്രാഹിം. പെൺമക്കൾ ആരൊക്കെയാണ്? സൈനബ്, റുഖയ്യ, ഫാത്തിമ, ഉമ്മു കുൽസും. ഈ ഇങ്ങനെ ഏഴ് ആൾക്കാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കൾ. ഇവിടെ ഇനി ആ മക്കളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമതായിട്ട്, പ്രവാചകന്റെ മക്കളിൽ ഇബ്രാഹീമും അബ്ദുല്ലയും ഒഴികെ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് ജനിച്ചവരാണ്. പ്രവാചകന്റെ മക്കളിൽ ഇബ്രാഹിം, അബ്ദുല്ല എന്നിവരൊഴികെ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് ജനിച്ചവരാണ്. പ്രവാചകന്റെ മക്കളിൽ ഏറ്റവും മൂത്തതാരാണ്? ഖാസിമാണ്. സൈനബ് എന്ന് ചില അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ വിഷയത്തിൽ മക്കളിൽ ഏറ്റവും മൂത്തത് ഖാസിമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ ഏറ്റവും ചെറുതാരാണ്? ഇബ്രാഹിമാണ്. പ്രവാചകന്റെ മക്കളിൽ ഏറ്റവും ചെറുത് ഇബ്രാഹിമാണ്. ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ല. കാരണം ഇബ്രാഹിം ജനിക്കുന്നത് മദീനയിലാണ്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏഴ് മക്കളിൽ ആറു പേരുടെയും ഉമ്മയാരാണ്? ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹയാണ്. എന്നാൽ ഇബ്രാഹിം എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിയുടെ ഉമ്മ മാരിയത്തുൽ ഖിബ്തിയയാണ്. മാരിയത്തുൽ ഖിബ്തിയ, അതായത് ഈജിപ്തിലെ ഇസ്കന്ദരിയ എന്ന് പറയുന്ന പ്രദേശത്തെ രാജാവായ മുഖൗഖിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹുദൈബിയ സന്ധിക്ക് ശേഷം ഹദിയയായി നൽകിയിരിക്കുന്നതാണ് മാരിയ എന്ന് പറയുന്ന സ്ത്രീയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയായിരുന്നു മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹ. മാരിയ എന്ന് പറയുന്ന സ്ത്രീ അല്ലെങ്കിൽ മാരിയ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടിമയായിരുന്നു. അവർ ആദ്യം ക്രിസ്ത്യാനിയായിരുന്നു, അതിനുശേഷം അവർ ഇസ്ലാം സ്വീകരിച്ചു. അതുകൊണ്ട് അവരുടെ പേര് പറയുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹ എന്ന് പറയണം. പലരും അങ്ങനെ പറയാറില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് മാരിയ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത്. ഉമർ റളിയല്ലാഹു അൻഹ അൻഹുവാണ് അവർക്ക് ഇമാമായി നമസ്കരിച്ചത്. ബഖിയിലാണ് അവരുടെ മയ്യത്ത് മറവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ ഏഴ് ആൾക്കാരാണ്. നാല് പെണ്ണും മൂന്ന് ആൺകുട്ടികളും. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ. ഇനി പെൺമക്കളിൽ ഏറ്റവും ചെറുതാരാണ്? ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുള്ള പറയുന്നു, الاختلاف في الصغرى من بنات رسول الله كثير. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കളിൽ ഏറ്റവും ചെറുതാരാണെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ തർക്കങ്ങളുണ്ട്. والاختلاف في اكبرهن شذوذ, അതിൽ ഏറ്റവും മൂത്തതാരാണെന്ന വിഷയത്തിലും പണ്ഡിതന്മാർക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. والصحيح ان اكبرهن زينب, ശരിയായ അഭിപ്രായം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ ഏറ്റവും മൂത്തതാരാണ് സൈനബാണ്. ഏറ്റവും ചെറുതാരാണെന്ന വിഷയത്തിൽ പല അഭിപ്രായങ്ങളുണ്ട്. നമ്മളിവിടെ പഠിക്കുന്ന അൽ ഉർജൂസത്തുൽ മീഇയയിൽ ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി പറഞ്ഞു, ഏറ്റവും ചെറുത് ഉമ്മു കുൽസുമാണ്. വേറെ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞു ഏറ്റവും ചെറുത് ഫാത്തിമയാണ് റളിയല്ലാഹു അൻഹ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെ സംബന്ധിച്ച് ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞു, والكل في حياته ذاق الحمامه وبعده فاطمه بنصف عام. ഈ പറയപ്പെട്ട മക്കളിൽ എല്ലാവരും, എല്ലാ മക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴികെ. ഫാത്തിമ മരണപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിന് ആറ് മാസ ശേഷമാണ്. പ്രവാചകൻ മരണപ്പെട്ട് ആറ് മാസം കഴിഞ്ഞ ശേഷമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടത്. അതല്ലാതെ എല്ലാ മക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, നമുക്കൊരു പാഠമാണ്. നമുക്കൊക്കെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സഹിക്കാറില്ല, അല്ലെങ്കിൽ അവിടെയൊക്കെ നമ്മൾ പലതരത്തിൽ ആവലാതിപ്പെടാറുണ്ട്, അല്ലെങ്കിൽ പ്രയാസപ്പെടാറുണ്ട്, അല്ലെങ്കിൽ അത് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ തന്നെ തന്റെ ഏഴ് മക്കളിൽ ആറ് ആൾക്കാരും തന്റെ ജീവിതത്തിൽ തന്നെ മരണപ്പെട്ടിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബ്ർ ചെയ്തു. പ്രവാചകൻ എപ്പോഴും ചിന്തിച്ചിരുന്നത് ആഖിറത്തെ സംബന്ധിച്ചാണ്. അവിടത്തേക്ക് മുതൽ തയ്യാറാക്കി വെക്കാനാണ്, അവിടത്തേക്ക് അമലു സ്വാലിഹാത്തുകൾ തയ്യാറാക്കി വെക്കാനാണ്. അതുകൊണ്ട് എപ്പോഴും ഈ വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിലുണ്ട്. അവിടുത്തെ ആറ് മക്കൾ തന്റെ ജീവിതത്തിൽ മരണപ്പെട്ടു, എത്രമാത്രം പ്രയാസമുണ്ടാകും, എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് പ്രവാചക ചരിത്രം പഠിക്കുക എന്ന് പറയുന്നത് കേവലം കഥകൾ അറിയാനല്ല. അതുകൊണ്ടാണ് ഒരു കഥയുടെ രൂപത്തിൽ ഈ ഒരു ദർസ് ഞാൻ ഒരിക്കലും അവതരിപ്പിക്കാത്തത്. മറിച്ച് നമ്മൾ പഠിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും ഞാൻ ഒരു എഴുതാനുള്ള രൂപത്തിൽ പറയുന്നതിന് ഉദ്ദേശം എന്താണ്, എഴുതിയെടുത്ത് ജനങ്ങൾ പഠിക്കാനാണ്. അതല്ലാതെ ഒരു കഥാരൂപത്തിൽ കേൾക്കുമ്പോൾ കൂടി വന്നാൽ കേൾക്കുമ്പോൾ നമ്മളൊന്ന് കരയും. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള അറിവുണ്ടാകുന്നില്ല. അറിവാണ് എപ്പോഴും നമുക്ക് ഉപകരിക്കുക. അതല്ലാതെ കരയുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ എഫക്റ്റ് ചെയ്യുമെങ്കിലും അതിനുശേഷം അതിനെ സംബന്ധിച്ച് വലിയ ചിന്ത നമുക്ക് വരില്ല. നേരെ മറിച്ച് അറിവാണ് നമ്മുടെ മനസ്സിലേക്ക് കയറിയിരിക്കുന്നതെങ്കിൽ എപ്പോഴൊക്കെ നമ്മൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും അത് നമ്മുടെ മനസ്സിന് മാറ്റമുണ്ടാക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ പഠിക്കുക. കേട്ടാൽ മാത്രം പോരാ, നമ്മൾ പഠിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു നമ്മൾ പറഞ്ഞത് എന്താ, പ്രവാചകന്റെ ജീവിതത്തിൽ തന്നെ എല്ലാ മക്കളും വഫാത്തായിട്ടുണ്ട്. ഫാത്തിമ ഒഴികെ, ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച് മരണപ്പെട്ട ശേഷം ആറ് മാസം കഴിഞ്ഞാണ് മരണപ്പെടുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, أن فاطمة عاشت بعد رسول الله ستة أشهر. فاطمة رضي الله عنها نبي صلى الله عليه وسلم يوده وفاة النشيشم آر ماسة تولم جيوية چطرون دين عائشة رضي الله عنها برانيا داي بخاري مسلم ادريكنا حديث الكانان سادكم. هذا قلت ده أنه نبي صلى الله عليه وسلم تنگلو ده مكالي فاطمة رضي الله عنها كماترمانو پرمبر يولو. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് മാത്രമാണ് പരമ്പരയുള്ളൂ. ഇന്ന് നമ്മൾ സയ്യിദ് കുടുംബം അല്ലെങ്കിൽ പ്രവാചകന്റെ പേരമക്കൾ എന്നൊക്കെ ഇന്ന് പറയുന്നെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ്, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കുടുംബത്തിൽ വന്നവർ, ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കളായ അവരുടെ പരമ്പരക്കാണ് നമ്മൾ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കളൊക്കെ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാ മക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്, ഫാത്തിമ ഒഴികെ. അതിനുശേഷം ഇബ്നു അബിൽ അയ്സ് പരാമർശിച്ച വിഷയം എന്താണ്, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വബഅദ ഖംസിൻ വസലാസീന ഹദർ ബുനിയാന ബൈത്തില്ലാഹി ലമ്മ അൻദസർ വഹക്കമൂഹു വറദു ബിമാ ഹകം ഫി വളഇ ദാക അൽഹജറൽ അസ്വദി സം. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ നിർമ്മാണത്തിൽ പങ്കെടുത്തു. ഖുറൈശികൾ കഅബയെ പുനർനിർമ്മിച്ചതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്തു. അന്ന് പ്രവാചകന്റെ 35 വയസ്സായിരുന്നു. ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹത്തിന്റെ സീറയിൽ ഈ കാര്യം സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇബ്നു അബിൽ അയ്സ് അൽ ഹനഫി ഈ ബൈത്തിലും പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. വബഅദ ഖംസിൻ വസലാസീൻ, 35 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഖുറൈശികൾ കഅബയുടെ പുനർനിർമ്മാണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളുടെ കൂടെ പങ്കെടുത്തത്. ഒരു വെള്ളപ്പൊക്കം കാരണം കഅബയുടെ കല്ലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അത് ഏകദേശം നല്ലൊരു ഭാഗം പൊട്ടിയപ്പോൾ ഖുറൈശികൾ കഅബയെ പുതുക്കി പണയാൻ തീരുമാനിച്ചു. അതിന്റെ ഡോറുകളൊക്കെ ഉയരത്തിൽ പണയാനും എല്ലാം ശരിയാക്കാനുമാണ് ഇങ്ങനെ ഒരു നവീകരണ പ്രവർത്തനം ഖുറൈശികൾ ആസൂത്രണം ചെയ്തത്. അതിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്തതായി ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബ്ബാസും കഅബ പുനർനിർമ്മാണത്തിൽ പങ്കെടുത്തതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായി കഅബ നിർമ്മിച്ചത് ആരാണ്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യമായി കഅബ നിർമ്മിച്ചത് ആരാണ്? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മലക്കുകളാണെന്ന് അബു ജാഫർ അൽ ബാഖിറിനെ പോലെയുള്ളവർ അഭിപ്രായപ്പെട്ടു. ആദ്യമായി കഅബ പണിതിരിക്കുന്നത് മലക്കുകളാണ് എന്ന് അബു ജാഫർ അൽ ബാഖിറിനെ പോലെയുള്ള ആൾക്കാർ അഭിപ്രായപ്പെട്ടു. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ആദ്യമായി കഅബ നിർമ്മിച്ചിരിക്കുന്നത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അതാണ് അതാ ഇബ്നു അബി റബാഹിന്റെയും സഈദ് ഇബ്നുൽ മുസയ്യിബിനെയും പോലെയുള്ള താബിഈങ്ങളുടെ അഭിപ്രായം. പിൽക്കാലഘട്ടത്ത് വന്ന പണ്ഡിതന്മാരിൽ നിന്ന് ഇബ്നുൽ ജൗസി, ഇബ്നു ഹജർ, അമീൻ അഷ്ഷൻഖീതി റഹിമഹുമുല്ലാ തുടങ്ങിയ പണ്ഡിതന്മാരും ഈ ഒരു അഭിപ്രായമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് കഅബ ആദ്യമായി പണിതിരിക്കുന്നത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, കഅബ ആദ്യമായി പണിതിരിക്കുന്നത് ഇബ്രാഹിം നബിയാണ് അലൈഹി സ്വലാത്തു വസ്സലാം. അതാണ് ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം, ഇബ്നു ഉസൈമീൻ, അതുപോലെ തന്നെ ബഹുമാനനായ അധ്യാപകൻ ഷെയ്ഖ് സാലിഹ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഹമദ് അൽ ഉസൈമി റഹിമ അല്ലാഹു മൗതാഹും വഹഫിള അഹ്യാഅഹും തുടങ്ങിയ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം ഇബ്രാഹിം നബിയാണ് ആദ്യമായിട്ട് കഅബ പണിതിരിക്കുന്നത് എന്ന്. എന്നിങ്ങനെ പണ്ഡിതന്മാർക്കിടയിൽ പ്രബലമായ മൂന്ന് അഭിപ്രായങ്ങളും നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഇബ്രാഹിം, ആദം എന്നിങ്ങനെ പ്രബലമായ രണ്ട് അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഅബയിൽ, കഅബ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ അതിന്റെ നവീകരണ പ്രവർത്തനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിന് ശേഷം അമാലിഖ എന്ന് പറയുന്ന വിഭാഗം കഅബ പുതുക്കി പണിതിട്ടുണ്ട്. അതിനുശേഷം ജുർഹും ഗോത്രക്കാർ കഅബയെ പുതുക്കി പണിതിട്ടുണ്ട്. അതിനുശേഷമാണ് ഖുറൈശികൾ കഅബയെ പുതുക്കി പണയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വെള്ളപ്പൊക്കം കാരണം കഅബയ്ക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ കല്ലുകളൊക്കെ ഇളകാൻ തുടങ്ങി. അങ്ങനെ കഅബ ചെറിയ രീതിയിൽ ഇടിഞ്ഞപ്പോഴാണ് ഖുറൈശികൾ അതിനെ നവീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവർ കഅബ പൊളിക്കുകയും അതിനുശേഷം അത് പുതുതായി നിർമ്മിക്കുകയും ചെയ്തു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 35 വയസ്സായിരുന്നു എന്ന് അബു തുഫൈൽ ആമിർ ഇബ്നു വാസില റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബ്ദുർ റസാഖ് ഉദ്ധരിക്കുന്ന അസറിൽ നമുക്ക് കാണാൻ സാധിക്കും. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 35 വയസ്സായിരുന്നു. കഅബ പുനർനിർമ്മാണ വേളയിൽ ഹജറുൽ അസ്വദ് എവിടെ വെക്കുമെന്ന കാര്യത്തിൽ അവർക്കിടയിൽ തർക്കായി. കഅബയെ ഖുറൈശികൾ പുനർനിർമ്മിക്കുന്ന സാഹചര്യത്തിൽ ഹജറുൽ അസ്വദ് ആര് വെക്കണം എന്ന വിഷയത്തിൽ അവർക്കിടയിൽ തർക്കായി. കാരണം എല്ലാവർക്കും ഹജറുൽ അസ്വദ് പിടിക്കാനും ഹജറുൽ അസ്വദ് വെക്കാനും ആ ഒരു സ്ഥാനം കരസ്ഥമാക്കാനും ആഗ്രഹമുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ യുദ്ധം നടക്കുമെന്ന അവസ്ഥയിലായി. കാരണം എല്ലാവരും കൂടിയിട്ടാണ്, മക്കയിൽ ഉണ്ടായിരുന്ന എല്ലാ ഗോത്രങ്ങളും കൂടിയായിരുന്നു കഅബ നവീകരിക്കാൻ ഒരുമിച്ച് കൂടിയത്. അതുകൊണ്ട് തന്നെ അവർ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അവരുടെ ഗോത്രമായിരിക്കണം ഹജറുൽ അസ്വദ് വെക്കേണ്ടത്. എന്നിങ്ങനെ അവർക്കിടയിൽ യുദ്ധം വരെ എത്തി. ഈ സമയത്ത് അവരിൽ പ്രായം ചെന്ന ഒരു വ്യക്തി ഒരു അഭിപ്രായം പറഞ്ഞു, ബനു ഷൈബ വാതിലിലൂടെ ആദ്യം കയറുന്ന വ്യക്തി ആരാണോ അവരായിരിക്കും ഹജറുൽ അസൂദ് വെക്കേണ്ടത് എന്ന് അവർ പറഞ്ഞു. ബനു ഷൈബ വാതിലിലൂടെ ആദ്യമായി ആരാണോ പ്രവേശിക്കുന്നത്, ഏകദേശം 4-5 ദിവസങ്ങൾ അവർ മസ്ജിദിൽ ഇരുന്ന് ചർച്ച ചെയ്തു എന്താണ് ഇതിനൊരു പരിഹാരം. അവസാനം അവരിൽ പ്രായം ചെന്നൊരു വ്യക്തി പറഞ്ഞ അഭിപ്രായമാണ്, ബനു ഷൈബ വാതിലിലൂടെ ആരാണോ ആദ്യം പ്രവേശിച്ചു വരുന്നത് അവനായിക്കൊള്ളട്ടെ ഹജറുൽ അസൂദ് എടുത്തു വെക്കുന്നത്. അങ്ങനെ ആ ഒരു അഭിപ്രായം അവർ യോജിച്ചു. അവർ കാത്തിരുന്നപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആദ്യമായിട്ട് അവിടത്തേക്ക് പ്രവേശിച്ചത് എന്ന് ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ പറഞ്ഞു, അതാകുമുൽ അമീൻ, വിശ്വസ്തനായ വ്യക്തിയാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. കാരണം അവർക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടമായിരുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതെന്ത് ചെയ്യണം എന്നൊരു അഭിപ്രായം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു തുണി എടുക്കുക, ആ തുണിയിൽ ഹജറുൽ അസ്വദ് വെക്കുക, അങ്ങനെ എല്ലാ ഗോത്രങ്ങളും ആ തുണിയുടെ ഓരോരോ ഭാഗം പിടിക്കുക. അങ്ങനെ അവർ പൊന്തിച്ച് അത് മുകളിലെത്തിയാൽ ഹജറുൽ അസ്വദ് കൈകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് അതിന്റെ സ്ഥലത്ത് വെക്കും എന്ന തീരുമാനം പറഞ്ഞപ്പോൾ വഹക്കമൂഹു വറദൂ ബിമാ ഹക്കം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അഭിപ്രായം എല്ലാവരും യോജിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഷെരീഫായ കരങ്ങൾ കൊണ്ട് ആ കല്ലെടുത്ത് ഹജറുൽ അസ്വദ് എടുത്തുകൊണ്ട് അതിന്റെ സ്ഥാനത്ത് വെക്കുകയും ചെയ്തു. ഇതാണ് ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ട കഥ ഇബ്നു അബിൽ അസ് റഹിമഹുല്ലാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ തവണ ഷാമിലേക്ക് പോയതിനെ സംബന്ധിച്ച്, ഖദീജ റളിയല്ലാഹു അൻഹയുടെ നിക്കാഹിനെ, ഖദീജ റളിയല്ലാഹു അൻഹുമായി നടന്ന വിവാഹത്തെ സംബന്ധിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ കഅബയുടെ നവീകരണ പ്രവർത്തനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്തതിനെ സംബന്ധിച്ച് ഈ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്ന ദർസിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ പഠിക്കുവാനും ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പകർത്തുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.